2022 ഏപ്രിൽ 29 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. കുടിയേറ്റ തൊഴിലാളികളുടെ വേതനമോഷണം യുഎൻ ചർച്ച ചെയ്യുമ്പോൾ. കുടിയേറ്റ തൊഴിലാളി അവകാശ പ്രവർത്തകനും റോയിറ്റേഴ്സ്, ലോക തൊഴിലാളി സംഘടന എന്നിവയുടെ ഫെലോയുമായ രജിമോൻ കുട്ടപ്പൻ എഴുതുന്നു, ചരിത്രത്തിലാദ്യമായി ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ലംഘനങ്ങളോടൊപ്പം കുടിയേറ്റ തൊഴിലാളികൾ അഥവാ പ്രവാസികൾ നേരിടുന്ന വേതനമോഷണവും ചർച്ച ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ന്യൂയോർക്കിൽ മെയ് 17-ന് 20-നും ഇടയ്ക്ക് ചേരുന്ന ഐക്യരാഷ്ട്രസഭയാണ് വേതനമോഷണം ചർച്ച ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നടത്തിവരുന്ന ഇന്റർനാഷണൽ മൈഗ്രേഷൻ റിവ്യൂ ഫോറത്തിന്റെ പുരോഗതി പ്രഖ്യാപന രേഖയിൽ വേതനമോഷണം ഇടം പിടിച്ചിട്ടുമുണ്ട്. എന്താണ് വേതനമോഷണം? ഒരു കുടിയേറ്റ തൊഴിലാളിക്ക് താൻ തൊഴിലെടുത്ത രാജ്യത്തുനിന്നും മടങ്ങേണ്ടി വരുമ്പോൾ അത്രയും കാലം ജോലി ചെയ്തതിന്റെ പ്രതിഫലവും തൊഴിലാനുകൂല്യങ്ങളും പൂർണമായും ലഭിക്കാതെ വരുന്ന അവസ്ഥയാണ് വേതനമോഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അമേരിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും വേതനമോഷണം തൊഴിലുടമയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കാവുന്ന കുറ്റമാണ്. എന്നാൽ ഏഷ്യൻ, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ, അതായത് ഇന്ത്യ ഉൾപ്പെടെ, വേതനമോഷണത്തെ നിസ്സാരവൽക്കരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വേതനമോഷണവും ഇന്ത്യക്കാരും. വേതനമോഷണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. കാരണം ലോകത്ത് കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണത്തിൽ മുൻപന്തിയിൽ ഇന്ത്യൻ വംശജരാണ്. 6 അറബ് ഗൾഫ് രാജ്യങ്ങളിലും ജോർദാനിലും ലെബനനിലുമായി 90 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ കൂടുതലും മലയാളികളുമാണ്. ഏകദേശം 1.3 കോടി ഇന്ത്യക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ലഭിക്കേണ്ട കൂലി ലഭിക്കാതിരുന്നാൽ അയാളുടെ ജീവിതം ദുരിതപൂർണമാവും. ഒപ്പം ഈ അവസ്ഥ രാജ്യത്തെ സമ്പദ്ഘടനയെയും ദോഷകരമായി ബാധിക്കുന്നു. ഇന്ത്യയിലേക്ക് കുടിയേറ്റ തൊഴിലാളികൾ ഒരു വർഷം അയക്കുന്ന പണം 6 ലക്ഷം കോടിക്ക് മേൽ വരും. ഇതിന്റെ 1/3 മലയാളിയാണ് അയക്കുന്നതെന്നും ഓർക്കണം. ഇന്ത്യയുടെ വിദേശ നിക്ഷേപം പോലും 5.6 ലക്ഷം കോടി മാത്രമാണ്. 6 ലക്ഷം കോടി കൊണ്ട് 4 ബുർജ് ഖലീഫ പണിയാം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് അഥവാ കുടിയേറ്റ തൊഴിലാളികൾ അയക്കുന്ന പണം ലഭിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. LLR കേരളവും. ഇന്ത്യയെ സംബന്ധിച്ച് 6 ലക്ഷം കോടി ഒരു വലിയ തുകയല്ല. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് കുടിയേറ്റ തൊഴിലാളികൾ അയക്കുന്ന 2.2 ലക്ഷം കോടി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. സംസ്ഥാന സമ്പദ്ഘടന അറിയപ്പെടുന്നത് LLR എന്നാണ്. ആദ്യത്തെ എൽ എന്നത് ലിക്വർ അഥവാ മദ്യം, രണ്ടാമത്തെ എൽ ലോട്ടറി, മൂന്നാമത്തെ ആർ റെമിറ്റൻസ് അഥവാ പ്രവാസി അയക്കുന്ന പണവുമാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ കുറവ് വന്നാൽ സംസ്ഥാന സമ്പദ്ഘടന തകിടം മറിയും. ഇവിടെയാണ് വേതനമോഷണം റെമിറ്റൻസിനെ തകിടം മറിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ ദോഷകരമായി ബാധിക്കുന്നു. 1960 മുതൽ റെമിറ്റൻസ് കേരളത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റെമിറ്റൻസിൽ സംഭവിക്കുന്ന കുറവ്, കൈവരിക്കേണ്ട ദാരിദ്ര്യമില്ലായ്മ, മികച്ച ആരോഗ്യവും ക്ഷേമവും, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം തുടങ്ങിയ 17 ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ട സുസ്ഥിര വികസന ലക്ഷ്യത്തിന് തടസ്സമാകും. മലയാളികൾ കൂടുതൽ ജോലി ചെയ്യുന്ന അറബ് ഗൾഫിൽ വേതനമോഷണം മുൻപുമുണ്ടായിരുന്നു. എന്നാൽ കോവിഡിന്റെ സമയത്ത് ഇത് വർദ്ധിച്ചു. തൊഴിലുടമകൾ കോവിഡ് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടി കുടിയേറ്റ തൊഴിലാളികൾക്ക് വേതനവും പിരിഞ്ഞുപോകുമ്പോൾ നൽകേണ്ട ആനുകൂല്യവും നൽകാതെ പറഞ്ഞുവിട്ടു. ദുഃഖകരമായ അവസ്ഥ, അറബ് ഗൾഫിലെ ഇന്ത്യൻ മിഷനുകൾ വേതനമോഷണം രേഖപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന കുടിയേറ്റ തൊഴിലാളികളോട് ഇന്ത്യൻ എംബസികൾ അവർക്ക് വേതനമോ ആനുകൂല്യമോ ലഭിക്കാനുണ്ടോ എന്ന് ചോദിച്ചില്ല. കൗതുകകരമെന്ന് പറയട്ടെ, നേപ്പാൾ പോലെയുള്ള ചില ഏഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പൌരന്മാർക്ക് സംഭവിച്ച വേതനമോഷണം രേഖപ്പെടുത്തി. ഇപ്പോൾ ആ രാജ്യങ്ങൾ അവരുടെ തൊഴിലാളികളുടെ മോഷ്ടിക്കപ്പെട്ട വേതനം തിരിച്ചുപിടിക്കാനുള്ള പ്രക്രിയയിലാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് മടങ്ങിയ കേരളത്തിലെ 3345 കുടിയേറ്റ തൊഴിലാളികൾക്കിടയിൽ സെന്റർ ഫോർ ഇന്ത്യൻ മൈഗ്രേഷൻ സ്റ്റഡീസ് ഒരു സർവേ നടത്തി. വേതനമോഷണത്തിൽ മാത്രം 1200 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണ്ടെത്തി. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരെ അയക്കുന്ന രാജ്യവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം സ്വീകരിക്കുന്ന രാജ്യവും ആയതിനാൽ വിദേശത്തുള്ള ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികളുടെ വേതനം ഇനി മോഷ്ടിക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഇന്ത്യാ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വവും കടമയുമാണ്. കാരണം നഷ്ടം കുടിയേറ്റ തൊഴിലാളിയുടേത് മാത്രമല്ല, ഇന്ത്യയുടേത് കൂടിയാണ്. അതുകൊണ്ട് യുഎന്നിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മെയ് മാസത്തിലെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും വേതനമോഷണത്തിന് പരിഹാരമുണ്ടാക്കുന്ന പ്രക്രിയകൾ തുടങ്ങാൻ ശ്രമിക്കുകയും ചെയ്യണം.